بسم الله الرحمن الرحيم والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا.
الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه وبعد. كرنا كلاس لنملا تفسير لي സബ്ബിഹിസ്മ റബ്ബിക്കല്ലാല എന്ന സൂറത്ത് അവിടെ വിശദീകരിച്ചു. ഇന്ന് സൂറത്ത് വസ്സമായി വത്താരിഖ്, വസ്സമായി വത്താരിഖ്, സൂറത്ത് ത്വാരിഖ് എന്നും സൂറത്ത് വസ്സമായി വത്താരിഖ് എന്നൊക്കെ ഈ സൂറത്തിന് പേരുണ്ട്. വിശുദ്ധ ഖുർആനിൽ 36-ാമതായി അവതരിപ്പിച്ച സൂറത്താണ് സൂറത്ത് ത്വാരിഖ്. لا أقسم بهذا البلد എന്ന സൂറത്തിന്റെയും ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ എന്ന സൂറത്തിന്റെയും ഇടയിലാണ് ഈ സൂറത്തിന്റെ അവതീർണത. 36-ാമത് ഇറങ്ങിയ സൂറത്താണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ പ്രബോധന കാലഘട്ടത്തിലാണ് സൂറത്ത് വസ്സമായി വത്താരിഖ് അവതീർണമായത്. മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് വസ്സമായി വത്താരിഖ് സൂറത്തിറങ്ങിയത്. ഒരു ഇശ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാമത്തെ റക്അത്തിൽ വസ്സമായി ദാത്തിൽ ബുറൂജും 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വസ്സമായി വത്താരിഖും ഓതിയത് ഹദീസിൽ വന്നിട്ടുണ്ട്. ചില ചരിത്ര റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് ഹിജറ പോയപ്പോൾ ഈ സൂറത്ത് അവിടെ വെച്ച് ഓതിയെന്നാണ്. ഖാലിദുൽ ബുർദാനി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഓതുന്നത് കേട്ട് തായിഫിൽ വെച്ച് വസ്സമായി വത്താരിഖ്. ഞാൻ ചരിത്ര റിപ്പോർട്ടിൽ കാണാം, ഞാൻ മുശ്രിക്കായിരിക്കെ ഈ സൂറത്ത് കേൾക്കുകയും ഞാൻ മുസ്ലിമായി ഈ സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ സംഭവത്തെ പല മുഹദ്ദിസീങ്ങളും ദുർബലം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, ചരിത്രത്തിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധമാണ്. അൽബാനിയ അതിനെ ദഈഫ്, ദുർബലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിസ്രാശ്രമ തങ്ങൾ ദഈഫിൽ വെച്ച് ഈ സൂറത്ത് ഓതിയത് അദ്ദേഹം കേട്ടതും പിന്നെ അദ്ദേഹം മുസ്ലിമായിട്ടത് പാരായണം ചെയ്തതും. ഏതായാലും സൂറത്ത് എവിടെയാണ്? സൂറത്ത് നിസ്രാശ്രമ തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് ഇറങ്ങിയത്. സൂറത്തിന്റെ വിഷയങ്ങൾ അതാണ് അറിയിക്കുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ട്, ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളാണ് ഈ സൂറത്തിന്റെ പ്രതിപാദ്യം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? റഹ്മാൻ എന്നാണ്, റഹ്മാൻ എന്നാണ് അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹുവിന്റെ സത്തയുടെ വിശേഷനാണ് അള്ളാഹു റഹ്മാനാണ്, കരുണ നിറഞ്ഞവനാണ്. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു കരുണ ഏകുന്നവനാണ്. അപ്പൊ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം അത് അനുഗ്രഹീതമാണ്. ആ നാമത്തിന്റെ സഹായത്താൽ അതിന്റെ ബർക്കത്തിനാലാണ് സൂറത്ത് അത് നമ്മളിപ്പോ പഠിക്കാൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്നത്. വസ്സമാഇ വത്ത്വാരിഖ് വമാ അദ്രാക മത്ത്വാരിഖ് അന്നജ്മു സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ് ഫലിയംബുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ് خلق من ماء دافق يخرج من بين الصلب والترائب انه على رجعه لقادر يوم تبلى السرائر فما له من قوه ولا ناصر والسماء ذات الرجع والارض ذات الصدع انه لقول فصل وما هو بالهزل انهم يكيدون كيدا واكيد كيدا فمهل الكافرين امهلهم رويدا والسماء والطارق ما والسماء നമുക്ക് വന്നാണത് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ കൊണ്ട് സത്യം ചെയ്യാം. والسماء എവിടെ والسماء എന്നുള്ള പ്രയോഗം വന്ന ആകാശം കൊണ്ട് അല്ലാഹു ഇവിടെ സത്യം ചെയ്തു പറഞ്ഞു നമ്മൾ പഠിച്ചാണല്ല സമയദാത്തിൽ പൂർവ്വത്തിന് വരാനുള്ളൂ പഠിച്ചു വെക്കണ് അപ്പൊ ആകാശമാണ് സത്യം. താരിഖോട് തീർക്കണ്ടല്ലേ താരിഖ് പറഞ്ഞാല് എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. ശരിക്ക് തുറക്ക എന്ന് പറഞ്ഞാൽ രാത്രി തറക്കന്നെ മുട്ട എന്നർത്ഥം. തറക്കന്നെന്താ ഇങ്ങനെ കഥക മുട്ടുന്നില്ലെന്ന് പറയാം. അത് രാത്രി സമയങ്ങളിൽ തറക്ക തറക്കന്ന മിത്തറക്കാന്നറിയാം. എന്തിനാ മിത്തറക്കാരെ മിത്തറക്ക കേട്ടിട്ടില്ല? മിത്തറ ചിട്ടിക്കൊക്കെ പറയാ ആമരണൊക്കെ മിത്തറക്കാന്നറി. മിത്തറക്ക മേടാനുള്ള സാധനം. രാത്രി സമയങ്ങളിൽ കഥക് മുട്ടണീനാണ് തുറക്കാന്ന് പറയാം. പിന്നെ ഇങ്ങനെ മേടണീനൊക്കെ അത് പ്രയോഗിച്ചു എന്ന് മാത്രം. വസ്സമായി ആകാശമാണ് സത്യം. വത്താരിഖ് താരിഖുമാണ് സത്യം. അത്താരിഖുമാണ് സത്യം. അത് എന്താണെന്നുള്ളത് പറയാ. താരിഖുമാണ് സത്യം. വമ അദറാഖ് മത്താരിഖ് വമ അദറാഖ് എന്താ വമ അദറാഖ് നിന്നെ അറിയിക്കുന്നത് എന്താണ്? വമ എന്തൊന്നാണ് അദറാഖ് നിന്നെ അറിയിക്കുന്നത്? മത്താരിഖ് താരിഖ് എന്ത് എന്ന വിഷയത്തിൽ. അത്താരിഖ് എന്ത് എന്നത് വമ അദറാഖ് താങ്കളെ അറിയിക്കുന്നത് എന്താണ്? എന്താണ് അത്താരിഖ്? അന്നജ്മു സാഖിബ്. അന്നജ്മു നജ്മു എന്ന നക്ഷത്രം നക്ഷത്രങ്ങൾ നക്ഷത്രം അല്ലെങ്കിൽ വർഗനാമം നക്ഷത്രങ്ങൾ. സാഖിബ് സാഖിബ് എന്ന് പറഞ്ഞാല് പിന്നെ തുള വീഴ്ത്തുന്നത് പുത്ത് തുള വീഴ്ത്തുന്നത്. സാഖിബ് അന്നജ്മു സാഖിബ് എന്ന് പറഞ്ഞാല് തുള വീഴ്ത്തുന്ന നക്ഷത്രം അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല വാനത്തെ കൊണ്ടും താരിഖിനെ കൊണ്ടും സത്യം ചെയ്യാം. താരിഖിനെ കൊണ്ടും സത്യം ചെയ്യാണ്. വസ്സമ ആകാശമാണ് സത്യം. വത്താരിഖ് അത്താരിഖാണ് സത്യം. താരിഖ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ അന്നജ്മു സാഖിബാണ് നക്ഷത്രമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. നജ്മിന് എന്തുകൊണ്ട് സാഖിബ് എന്ന് പറഞ്ഞു? നക്ഷത്രപ്ലവ് ഉദിക്കുക രാത്രി, നക്ഷത്രം ഉദിച്ചാൽ രാവിന്റെ ഇരുളിനെ മുറിച്ചാണ് ആര് നക്ഷത്രത്തിന്റെ പ്രകാശം വരിക, മനസ്സിലല്ലേ? അപ്പൊ ഇരുളിനെ ഭേദിച്ച് നക്ഷത്രത്തിന്റെ പ്രകാശം ആരിലേക്ക് വരും? ആളുകളിലേക്ക് വരും അല്ലെ. അതുകൊണ്ടാണ് അന്നജ്മു സാഖിബ് തുളവീഴ്ത്തുന്ന എന്നർത്ഥത്തിൽ, ഇരുട്ടിനെ ഭേദിച്ച് മനുഷ്യരിലേക്ക് അതിന്റെ പ്രകാശെത്തും. അതുകൊണ്ട് രാത്രി ഉദിക്കുന്ന നക്ഷത്രം അതാണ് അത്താരിക്ക്, അതിനെ കൊണ്ട് സത്യം ചെയ്യണം. ഇവിടെ ചിലർ പറഞ്ഞ ഒരു നക്ഷത്രമാണ് ഉദ്ദേശം, അത് കാർത്തിക നക്ഷത്രം. ചിലർ പറഞ്ഞ് മിർറീഖ് ചൊവ്വ, ചിലർ പറഞ്ഞ് ഷാറ, ചിലർ പറഞ്ഞ് പിന്നെ മിർറീഖ് മിഥുന ചൊവ്വ, ചിലർ പറഞ്ഞ് പിന്നെ സുഹൽ. സുഹൽ എന്ന് പറഞ്ഞാൽ മിഥുന നക്ഷത്രം, മിഥുന നക്ഷത്രം. പിന്നെ ഇങ്ങനെ ചില നക്ഷത്രങ്ങളാണ് ഇവിടെ ഉദ്ദേശം അന്ന്. പക്ഷേ നക്ഷത്രങ്ങളൊക്കെ രാത്രിയാണ് ഉദിക്കുക, എല്ലാ നക്ഷത്രങ്ങളും എന്ത് ചെയ്യും? ഇരുട്ടിനെ ഭേദിച്ച് അന്ധകാരത്തെ ഭേദിച്ചിട്ട് അതിന്റെ പ്രകാശം നമ്മളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നക്ഷത്രങ്ങൾ ഒന്നായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അന്നജ്മു സാഖിബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ് ഉദ്ദേശം. നക്ഷത്രങ്ങൾ വലിയ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. നക്ഷത്രങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചതിൽ എന്തുണ്ട്? വലിയ ധർമ്മങ്ങളുണ്ട്. നക്ഷത്രങ്ങൾ വഴികാട്ടികളാണ്, നക്ഷത്രങ്ങൾ മാനങ്ങൾക്ക് അലങ്കാരമാണ്. അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ പൈശാചികതയുടെ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ഉപരിലോകത്തെ സംരക്ഷിക്കും. അത് നക്ഷത്രങ്ങളാണ് എന്ത് ചെയ്യുക? ഉൽക്കകളായി പിശാചുക്കളിൽ വീഴ്ത്തപ്പെടുന്നത്. വേറെയും ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും നക്ഷത്രങ്ങൾക്ക്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വമാ അദ്റാക് മത്താരിഖ്. ഈ വമാ അദ്റാക് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് അത് കഴിഞ്ഞിട്ട് എന്തൊരു വിഷയമാണ് പറയുന്നത്? അതിന്റെ ഗാംഭീര്യം അറിയിക്കാനാണ്, ഗാംഭീര്യവും ഗൗരവവും അറിയിക്കാനാണ്. വിശുദ്ധ ഖുർആനിൽ 13 സ്ഥലങ്ങളിൽ ഈ വമാ അദ്റാക് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 13 സ്ഥലങ്ങളിൽ, ആ 13 സ്ഥലങ്ങളിലും സ്ഥലങ്ങളും ചെറിയ സൂറകളിലാണ്, ചെറിയ സൂറകളിലാണ്. സൂറത്തുൽ ഹാഖ മുതൽ ഇങ്ങോട്ടാണ്, സൂറത്തുൽ ഹാഖ മുതൽ ഇങ്ങോട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ആളുകൾക്ക് ഒരു ഉന്മേഷം ഉണ്ടാകാൻ അതൊന്നും എണ്ണ അല്ലേ. സൂറത്തുൽ ഹാഖയിൽ എന്തുണ്ട്? വമാ അദ്റാക്കുണ്ട് എന്ന് പറഞ്ഞി അൽ ഹാഖത്തു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. പിന്നെ ഇവിടെ വമാ അദ്റാക്ക പറഞ്ഞു അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. പിന്നെ വാ പിന്നെ ഇവിടെ ദൽപ്പണ്ട് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. പിന്നെ കല്ലാലയും ബദന്നഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ ഉണ്ടോ? പിന്നെ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ എവിടെ? സൂറത്തുൽ ഖാരിഅ, സൂറത്തുൽ ഖാരിഅ. അതേപോലെ പിന്നെ പിന്നെ വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ അദ്റാക മാ യൗമുദ്ദീൻ. രണ്ട് സ്ഥലത്ത് വന്ന് അൽഖാരിയയിൽ രണ്ട് സ്ഥലത്ത്, അതേപോലെ തന്നെ സൂറത്തുൽ ഇൻഫിത്താറിൽ രണ്ട് സ്ഥലത്ത്, പിന്നെ വൈദർ റസൂലു ഉഖിദത് ലയൗമിൻ ഉജിലത് യൗമിൽ ഫസൽ വമാ അദ്റാക മാ യൗമുൽ ഫസൽ എവിടെ? സൂറത്തുൽ മുത്തഫിഷ് മുർസലാത്തിൽ, മുർസലാത്തിൽ അല്ലെ. വൈദർ റസൂലു ഉഖിദത് ലയൗമിൻ യൗമിൻ ഉജിലത് ലയൗമിൽ ഫസൽ വമാ അദ്റാക മാ യൗമുൽ ഫസൽ. ഇങ്ങനെ 13 സ്ഥലങ്ങളിൽ എന്ത് വന്നിട്ടുണ്ട്? വമാ അദ്റാക് എന്ന് വന്നിട്ടുണ്ട്, വമാ അദ്റാക് വന്നിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെയും എന്തിനാ വമാ അദ്റാക് എന്ന് ചോദിക്കുന്നത്? ഏതൊരു വിഷയത്തെ കുറിച്ചാണ് ആ ചോദ്യം, അതിന്റെ ഗൗരവവും ഗാംഭീര്യം അറിയിക്കാനാണ്, ഗാംഭീര്യവും അറിയിക്കാനാണ്. അത് കേവലം ഒരു നക്ഷത്രത്തിന്റെ വിഷയത്തിലല്ല, നക്ഷത്രങ്ങൾ മൊത്തത്തിൽ അവക്ക് വലിയ ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത് എന്നുള്ളത് അറിയിക്കാൻ കൂടിയാണ് ആ ചോദ്യം. വമാ അദ്റാക് എന്ന് പറഞ്ഞ് അള്ളാഹു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ടാവും? പറഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അതേസമയം ഒമാ യുദ്രീഖ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് 3 സ്ഥലങ്ങളിൽ. ഒമാ അദ്റാക്ക എന്നുള്ളത് പാസ്റ്റ് ടെൻസാ, ഒമാ യുദ്രീഖ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഫ്യൂച്ചറാണ് അല്ലെ. ഒമാ യുദ്രീഖ് 3 സ്ഥലത്ത്, ഒമാ യുദ്രീഖ് അല്ല അല്ല സാത്ത തെക്കൂനു ഖരീബ എന്നൊക്കെ പറഞ്ഞേ. ഒമാ അദ്റാ ഒമാ യുദ്രീഖ സാത്ത് എന്ന സ്ഥാനത്ത് ഖരീബ്, അങ്ങനെ ഏതായാലും സൂറത്ത് അഹ്സാബിൽ ഇങ്ങനെയൊക്കെ സൂറത്ത് ഷൂറയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വമാ യുദ്രീക്, മൂന്ന് സ്ഥലങ്ങളിൽ. അലാ കുല്ലിൻ, ഇവിടെ നമ്മുടെ വിഷയം ഈ വമാ അദ്റാഖി എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ ആ 13 സ്ഥലങ്ങളിലും ചോദിക്കപ്പെടുന്ന ഈ ഏതൊരു വിഷയത്തിലാണ് ചോദ്യം, അതിന്റെ ഗൗരവം അറിയിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആകാശത്തെ കൊണ്ട് സത്യം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, പിന്നെ അള്ളാഹു നമുക്കാണ് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ലാത്തത്. നമുക്ക് ആരെ കൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ? അള്ളാഹിനെ കൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ. പടപ്പുകൾ ആരായാലും എത്ര വലിയ സൃഷ്ടിയായാലും അവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ബിഗൈരില്ല ഫഖദ് കഫറ വ അശ്റക്, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കഫറ, കാഫിറായി, അല്ലെങ്കിൽ ഔ അശ്റക, ഷിർക്ക് ചെയ്തു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഅബനെ കൊണ്ടോ നബിയെ കൊണ്ടോ അമാനത്ത് കൊണ്ടോ ഒന്നും സത്യം ചെയ്യാൻ പാടുള്ളതല്ല. വാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടൊന്നും സത്യം ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് വിധിവിലക്കില്ല. അള്ളാഹുവിന് വിധിവിലക്കില്ല, അള്ളാഹ്ക്ക് എന്തുകൊണ്ടും സത്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഏതൊരു സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ ഗൗരവപ്പെട്ട ഒന്നുകിൽ അള്ളാഹുവിന്റെ കഴിവ് അറിയിക്കുന്ന, അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പിന്റെ മഹത്വവും വലിപ്പവും അറിയിക്കുന്ന രീതിയിലുള്ള സൃഷ്ടികളെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തിട്ടുള്ളത്. ആകാശം, അതിന്റെ മഹത്വം നമുക്കറിയാം, ഗൗരവം അറിയാം. അതേപോലെ തന്നെയാണ് വത്താരിഖ്, താരിഖുമാണ് സത്യം. താരിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിൽ കടന്നു വരുന്നത്, രാവിൽ കടന്നു വന്ന് കടക് മുട്ടുന്നത് എന്നൊക്കെയാണ് അതിന്റെ പിന്നെ അർത്ഥം ഈ തറക്ക എന്നുള്ളതിന്റെ. പിന്നെ അതെന്ത് ചെയ്തു, രാവിലാണ് ആര് ഉദയം ചെയ്യുക? നക്ഷത്രം ഉദയം ചെയ്യുക. നക്ഷത്രം ഉദയം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരുട്ടിനെ ഭേദിച്ച് പിന്നെ അതിന്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുന്നു. ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് നക്ഷത്രങ്ങൾക്ക് എന്തെന്ന് പറയും? താരിഖ് എന്ന് പറയും. ഇമ്രുൽ ഖൈസ് മുഅല്ലഖയിൽ ഞാൻ അതാണ് ആലോചിക്കുന്നത് കുറേതായിട്ട്. വക്കമ്മിൻ ഹുബുല തറക്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇമ്രുൽ ഖൈസ് രാത്രി ചെന്ന് കഥക് മുട്ടിയ സ്ത്രീകളെ കുറിച്ച് കവിതയിൽ പറയുന്നുണ്ട്. അവിടെ തറക്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രാത്രി പോയിട്ട് ഒരു ഡോറ് മുട്ടി എന്നുള്ളതാണ്. ആ കവിത ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഈ താരിഖിന്റെ മാന കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അലാ കുല്ലിൻ, ഇവിടെ താരിഖ് എന്ന് പറഞ്ഞെങ്കിൽ രാത്രി ഉദയം ചെയ്യുന്ന നക്ഷത്രങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ വിശദീകരിച്ചു എന്താണെന്നുള്ളത്. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും നല്ല വിശദീകരണം അറിയുന്നതാണ് വിശുദ്ധ ഖുർആനാണ്. അന്നജ്മു സാഖിബ്, ഇരുട്ടിനെ ഭേദിച്ച് അല്ലെങ്കിൽ ഇരുട്ടിൽ തുളവീഴ്ത്തി ഉദഞ്ചിയം ചെയ്യുന്ന നക്ഷത്രമാകുന്നു അത്താരിഖ്. അങ്ങനെയുള്ള താരിഖിനെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യണം. തൈബ്, സമാവ് കൊണ്ടും താരിഖ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്തിട്ട് എന്താണ് അള്ളാഹു സത്യം ചെയ്ത് ഉറപ്പിക്കുന്നത്? എന്താ ഉറപ്പിക്കുന്നത്? ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, അതാണ് വിഷയം. ഇൻ കുല്ലു നഫ്സിൻ, കുല്ലു നഫ്സിൻ എന്നാ നഫ്സ് എന്നാ ശരീരം, ആത്മാവ്. ഇൻ കുല്ലു നഫ്സിൻ, കുല്ലു നഫ്സ് എന്നാ എല്ലാ മനുഷ്യരും. ഇനി എന്ന് പറഞ്ഞാൽ അവിടെ മാ എന്നുള്ള അർത്ഥത്തിൽ നിരാകരിക്കാൻ. ഇൻ കുല്ലു നഫ്സിൻ എന്ന് പറഞ്ഞാൽ ഒരു നഫ്സും ഇല്ല എന്നതിന്റെ അർത്ഥം, ഒരു മനുഷ്യനും ഇല്ല. ലമ്മ അലൈഹ ഹാഫിദ്, ലമ്മ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന അർത്ഥത്തിൽ, ലമ്മ ഇല്ല എന്നാൽ ലമ്മ എന്ന് പറഞ്ഞാൽ ഇല്ല അലൈഹ, അതിന്മേൽ ഇല്ലാതെ. ആര്? ഹാഫിദുൻ, ആ ഒരു ഹാഫിദ്. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഹാരിസ്, ഒന്നുകിൽ മേൽനോട്ടക്കാരൻ, അല്ലെങ്കിൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതേ അർത്ഥത്തിൽ സംരക്ഷകൻ, സംരക്ഷകൻ അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ, ഹാരിസ് ഹാഫിദ്. അപ്പൊ ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, ഒരു നഫ്സുമില്ല. ലമ്മ അലൈഹ ഹാഫിദുൻ, അതിന് ഒരു മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു സംരക്ഷകൻ ഇല്ലാതെ, ഇല്ലാതെ ലമ്മ. എന്താ പറഞ്ഞതിന്റെ പൊരുൾ? എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതാല സമാഇനെ കൊണ്ടും താരിഖിനെ കൊണ്ടും സത്യം ചെയ്തിട്ട് പറഞ്ഞ ഉറപ്പിച്ച സംഗതി ഒരു നഫ്സും ഇല്ല എന്നാണ്. എങ്ങനെയല്ലാതെ? അതിനൊരു ഹാഫിദ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും കൗലും അമലും നിയ്യത്തും, വാക്ക്, പ്രവൃത്തി, മനസ്സിന്റെ തോന്നലുകൾ, ഉദ്ദേശങ്ങൾ, ഇതൊക്കെ എഴുതി രേഖപ്പെടുത്തുന്ന ഒരു ഹാഫിൽ, അത് മലക്കാണ്. ഹാഫിൽ എന്ന് പറഞ്ഞാൽ മലക്ക്. എല്ലാ മനുഷ്യരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു മലക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാ പറഞ്ഞത്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് വഇന്ന അലൈക്കും ലഹാഫിളുബീൻ കിറാമൻ കാത്തിബീൻ. മാന്യന്മാരായ എഴുത്തുകാരായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് മേൽ ഹാഫിളുബീങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന, വാക്കുകൾ രേഖപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ വരെ അള്ളാഹുവിന്റെ അനുവാദത്താൽ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. ഇതാണ് പറയുന്നത്. ഇൻ കുല്ലു നഫ്സിൻ, ഒരു നഫ്സുമില്ല, ലമ്മ അലൈഹ ആ നഫ്സിന്മേൽ ഇല്ലാതെ ഹാഫിളുൻ, ഒരു കാവൽക്കാരൻ, എഴുത്തുകാരായി കർമ്മങ്ങളെയും വാക്കുകളെയും ഒക്കെ രേഖപ്പെടുത്തുന്നവരായി എന്നാണ് അവിടെ ഉദ്ദേശം. ചിലർ പറഞ്ഞില്ല, ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഹാരിസ് ആണ്. ഹാരിസ് ഹാരിസ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ നഫ്സിനെയും സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ സൂറത്തുൽ റഅദിൽ വായിക്കുന്നത്. ലഹു മുആഖിബാത്തു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ. പിന്നെ മനുഷ്യർ അവരുടെ മുമ്പിലും പിമ്പിലൊക്കെ ഉണ്ട്. എന്തുണ്ട്? മലക്കുകളുണ്ട്. ആ മലക്കുകൾ മാറി മാറി വരുന്ന മലക്കുകളാണ്. അവർ മനുഷ്യരെ സംരക്ഷിക്കുന്നു എന്നാണ്, മനുഷ്യരെ സംരക്ഷിക്കുന്നു. അപ്പൊ മനുഷ്യരെ സംരക്ഷിക്കുന്നവരായിട്ട് മനുഷ്യരുടെ മുമ്പിലും പിമ്പിലൊക്കെ എന്തുണ്ട്? മലക്കുകളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അപ്പൊ അതിലേക്കാണ് ഇവിടെ ഈ ആയത്ത് വിരൽ ചൂണ്ടുന്നത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഇൻ കുല്ലു നഫ്സിൻ, എല്ലാ ഓരോ നഫ്സിനും, ലമ്മ അലൈഹ ഹാഫിൽ, അതിനൊരു സംരക്ഷകൻ ഇല്ലാതെ ഇല്ല എന്നാണ്. എല്ലാവർക്കും ഒരു സംരക്ഷകനുണ്ട്. രണ്ടായാലും എന്താ അറിയിക്കുന്നത്? ആയത്തുകൾ രണ്ടാശയത്തെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. എല്ലാവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ ആരുണ്ട്? മലക്കുകളുണ്ട്. എല്ലാവരെ സംരക്ഷിക്കാനും ആരുണ്ട്? മലക്കുകളുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ ആയത്തിന്റെ കോർവയോട് ഒക്കുന്നത്. രണ്ടാമത്തെ അർത്ഥവും ആശയവും ദീൻ അറിയിക്കുന്നതാണെങ്കിലും, വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നതാണെങ്കിലും, ആദ്യത്തെ വിഷയമാണ് ഈ ആയത്തിന്റെ സാഹചര്യത്തോട് കൂടുതൽ ഒത്തത്. എന്തുകൊണ്ട്? ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, എല്ലാ മനുഷ്യരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുണ്ട് എന്ന് പറയുന്നു. ആ എന്തിനാ? കേവലം ഒരു പ്രസ്താവനക്ക് വേണ്ടി പറഞ്ഞാവും. എല്ലാവരും അത് അറിയാൻ വേണ്ടിയിട്ട്, അറിഞ്ഞൊക്കാൻ വേണ്ടിയിട്ട്, ഒരു മാലുമാ തങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കട്ടെ എന്നുള്ളവർക്ക് പറഞ്ഞ അല്ല. പിന്നെന്താ? എന്തിനാ പറഞ്ഞ്? എന്തിനാ മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നത്? അതാണ് വിഷയം. മലക്കൾ ഇത് രേഖപ്പെടുത്തുന്നത് മനുഷ്യരുടെ കർമ്മരേഖയിലാണ് അല്ലേ. ആ കർമ്മരേഖ നിവർത്തപ്പെടുന്ന, ഈ കർമ്മങ്ങൾ ചെയ്ത മനുഷ്യൻ മരിച്ച് മൺമറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ഒരു നാളെ പുലരാനുണ്ട്. മലക്കുകൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തിയത് തുറന്ന് വായിച്ച് വിചാരണയ്ക്ക് വിധേയനാകും ആര്? മനുഷ്യൻ. അതാണ് വിഷയം. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതിനെ കൂട്ടാക്കുന്നവരല്ല ആര്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിപ്പിക്കും, പുനഃസൃഷ്ടി നടത്തും എന്നതിന്റെ രേഖ പിന്നീട് പറയുന്നത്, തെളിവുകൾ പിന്നീട് പറയുന്നത്. മനസ്സിലായോ? അതാണ് എന്താ നോക്കിയത്. ഫലിയമ്പൂരിൽ ഇൻസാനു മിമ്മ ഖുലിഖ് ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ യൗമ തുബില സറായിർ. മനുഷ്യൻ നോക്കട്ടെ എന്നുള്ള കൽപ്പനയാണ്. ലിയംദുർ കൽപ്പനയാണ്. ഫഫാഉൽ ഫസീഹ എന്ന് പറയും. അതായത് ഈ ഫ വരുന്നത് എന്തിനാന്ന് വെച്ചാല്, ഇവിടെ വലിയൊരാശയം മനുഷ്യർ അനിവാര്യമായിട്ട് മനസ്സിലാക്കണം. അതെന്താ? അതായത് ഈ വിഷയമുണ്ടല്ലോ, മനുഷ്യർ എല്ലാ മനുഷ്യരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട്, ആ രേഖപ്പെടുത്തപ്പെട്ട കർമ്മങ്ങൾക്ക് മനുഷ്യർക്ക് പിന്നീട് വിചാരണയുണ്ട്, അതിന് മുമ്പായി ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഇത് നിഷേധിക്കുന്നവരാണ് ആര്? ബഹുദൈവ വിശ്വാസി. അപ്പൊ ബഹുദൈവ വിശ്വാസി അത് നിഷേധിക്കുകയാണ് എങ്കിൽ അങ്ങനെ നിഷേധിക്കുന്നവൻ ഫല്യംബുർ, അവൻ നോക്കട്ടെ എന്നാണ്. ഫല്യംബുർ, അവൻ നോക്കട്ടെ. ലിയംബുർ, അവൻ നോക്കട്ടെ. ലാമുൽ ആമുൽ അമ്ര, എംബുർ എന്നുള്ളത് ഫേലുൽ അമ്ര, കൽപ്പനക്രിയാണെന്ന് അറിയിക്കാനാണത്. ഫല്യംബുർ, അതിനാൽ മനുഷ്യൻ നോക്കട്ടെ. ഫല്യംബുറിൽ ഇൻസാൻ, അതാണ് മനുഷ്യൻ നോക്കട്ടെ. എന്ത് നോക്കട്ടെ? മിമ്മ ഖുലിഖ്, ഖുലിഖ എന്ന സൃഷ്ടിക്കപ്പെട്ടു. മിമ്മ ഖുലിഖ് എന്നാ, എന്തിൽ നിന്നാണ് ഖുലിഖ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്? ഫല്യംബുറിൽ ഇൻസാൻ, മനുഷ്യൻ നോക്കട്ടെ. മിമ്മ ഖുലിഖ്, മിമ്മ ഖുലിഖ്, അവൻ സൃഷ്ടിക്കപ്പെട്ടത് ഏതൊന്നിൽ നിന്നാണ്. അവിടെ മിമ്മ എന്നുള്ളത് മിൻ പിന്നെ മമൂല, ഏതൊന്നിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനുഷ്യൻ നോക്കട്ടെ. ഏതൊന്നിനാ സൃഷ്ടിക്കപ്പെട്ടത്? ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിൻ മാ ഇൻ ദാഫിഖ്, മിൻ മാ ഇൻ എന്നാണ് വെള്ളത്തിൽ നിന്ന്. ദാഫിഖിൻ, ദാഫിഖ് എന്നാല് പിന്നെ ദഫഖ എന്ന ശക്തിയിൽ ഊക്കിൽ ഊക്കിൽ തെറിച്ചു വീഴുന്ന എന്നുള്ള അർത്ഥത്തിൽ, സ്ഖലിക്കുന്ന, തെറിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്ന്. ഉദ്ദേശം മനിയാണ്, ബീജം. ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ്, ത്രസിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്ന് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, യഖ്റുജു അത് പുറപ്പെടുന്നു. യഖ്റുജു അത് പുറപ്പെടുന്നു. മിൻ ബൈനി സുൽബ്, സുൽബ് എന്ന് പറഞ്ഞാല് നട്ടല്ല്, മുതുകല്ല്, മുതുകല്ല്. തറായിബ്, തറായിബ് എന്ന് ഈ മാറിന് പറയും, പിന്നെ മാറല്ലിന് മാറല്ല്. സുൽബ് തറായിബ്, സുൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുകല്ല്, തറായിബ് എന്ന് പറഞ്ഞാല് മാറല്ല്, മാറ്. മുതുകല്ലിനും മാറിനും, തറായിബ് ബഹുവചനാണ്, തറായിബ് തെരീബത്ത് തറായിബ്, മാറിനും പിന്നെ മുതുകിന്, അല്ലെങ്കിൽ മാറല്ലുകൾക്കും മുതുക എല്ലിനും ഇടയിൽ നിന്ന്, ഇടയിൽ നിന്ന് യഖ്റുജു, അത് പുറപ്പെടുന്നു, അത് പുറപ്പെടുന്നു. അങ്ങനെയുള്ള ത്രസിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്ന് ഖുലിഖ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആയത്ത് വിശദീകരിക്കാൻ ഡോക്ടർ ഒരു വലിയ സഹായം വേണ്ടി വരും. പിന്നെ ഇവിടെ മഉൻ ദാഫിഖ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രസിച്ചു വീഴുന്ന വെള്ളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനിയാണ്. അതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യാഖ്യാന പ്രകാരം എല്ലാം മനുഷ്യരയിൽ പെടുക, മൂന്ന് മനുഷ്യരയിൽ പെടൂല. മൂന്ന് മനുഷ്യർ ആരൊക്കെ? ആദമും ഈസാ നബിയും മറിയം, മറിയം ഹന്ന ഇമ്രാൻ ദമ്പതികളുടെ മകളല്ലേ. ഹവ്വയും, ഹവ്വ ആദം ഈസ, ഇവര് എന്തല്ല, ഈ മഉൻ ദാഫിഖിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത്. അതൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെയും ഏതിൽ നിന്നാണ്? മഉൻ ദാഫിഖിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും ഒരു വിധി പൊതുവായിട്ടാണ് പറയപ്പെട്ടത്. അതിൽ നിന്ന് ഒറ്റപ്പെട്ട കേസുകൾ അത് പ്രത്യേക വിധിയാണ്. തയ്യബ്, മഉൻ ദാഫിഖ് എന്നുള്ളത് ത്രസിച്ചു വീഴുന്ന വെള്ളമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനിയാന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് അത് അത് പുറപ്പെടുന്നത്? മിമ്പൈനി സുൽബ്, മുതുകല്ലിനും വത്തറായിബ്, തറായിബിനും ഇടയിൽ നിന്നാണ്. തെരീബത്ത് തറായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിനാണ് പറയുക, വിശിഷ്യ സ്ത്രീകളുടെ മാറിന്, സ്ത്രീകളുടെ മാറി. തഫ്സീറുകളിൽ സുൽബ് മുതുകല്ലും, തറായിബ് മാറുകൾ അല്ലെങ്കിൽ മാറിലുള്ള എല്ലുകൾ, അതിൽ നിന്നും ഇടയിൽ നിന്നാണ് ഈ മഉൻ ദാഫിഖ് പുറപ്പെടുന്നതെന്നാണ്. തറായിബ് നട്ടെങ്കിൽ ഇപ്പൊ ഈ ഭാഗത്തിന് ശരിക്കും വാരിയല്ല അല്ല, അത് ശരിക്ക് തെരീബത്ത് തറായിബ് നട്ടെങ്കിൽ ശരിക്കും മാറിനാണ് പറയുക, അത് സ്ത്രീകളുടെ മാറിന് പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ തഫ്സീറുകളിൽ ഈ തരീബത്തിന്റെ അർത്ഥം എന്തെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിൽ ഇമ്രുൽ ഖൈസ് പിന്നെ കാമുകിനെ വർണ്ണിച്ച ഒരു കവിതയെ കൊടുത്തത്. ഇമ്രുൽ ഖൈസ് പറഞ്ഞത് മുഹഫ്ഹഫത്തുൻ ബൈളാഉ ലൈസ ഫബാബത്തിൻ പിന്നെ തറായിബുഹ മസ്ഗൂലത്തുൻ കസ്സജൻജലി എന്നാണ്. കാമുകിന്റെ തറായിബുഹ അവളുടെ തറായിബ് മസ്ഗൂലത്തുൻ അത് കടയപ്പെട്ടതാണ് കസ്സജൻജലി കണ്ണാടി പോലെ. മാറിനെ വിശദീകരിക്കുകയാണ് അവിടെ അവളുടെ മാറ് തറായിബുഹ എന്നാ പറഞ്ഞത്. അപ്പോ പിന്നെ ഈ തറായിബ് ഒന്നുകിൽ മാറ് അല്ലെങ്കിൽ മാറിന്റെ ഭാഗത്തുള്ള എല്ല്, കാരണം സുൽബിന് മുഖാബിലായിട്ട് തറായിബ് പറഞ്ഞപ്പോ പിന്നെ ഇവിടെ മുതുകല്ല് പിന്നെ മറ്റേത് പിന്നെ അല്ല മുതുകല്ലും മാറല്ലും അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആ നിലക്ക് ഞാൻ ഒരു പിന്നെ ഇബ്നു ആഷൂറിന്റെ തഫ്സീറില് തഹ്രീർ വ തൻവീർ എന്ന് പറഞ്ഞിട്ട് ഇബ്നു ആഷൂറിന്റെ തഫ്സീറില് അയ്യപ്പ എത്ര എന്തിനാ ഈ പിന്നെ ശരീരം പിന്നെ തീവ്ര വികാരത്തിനടിപ്പെട്ട് സ്കലന വേളയിൽ ആണിനും പെണ്ണിനും പിന്നെ ഈ പിന്നെ തലച്ചോറിൽ നിന്നുള്ള രണ്ട് ഗ്രന്ഥികൾ ഉണ്ടല്ലോ അതിലൂടെയാണ് ശരിക്ക് പിന്നെ രക്തം ശുക്ലമായി പരിണമിക്കാൻ ബീജമായിട്ട് പരിണമിക്കാനുള്ളതായ പിന്നെ ആ പ്രവർത്തനം തുടങ്ങുന്നത് തലച്ചോറിനുള്ള രണ്ട് ഗ്രന്ഥികൾ. അതിൽ വിനാശൂർ എഴുതിയത് പുരുഷന്റെ ഗ്രന്ഥി ഈ സുഷുമ്ന വഴി നട്ടൽ വഴി ഇങ്ങനെ പിന്നിലൂടെയും സ്ത്രീയുടേത് മാറി വഴി, കാരണം പിന്നെ മാറുവഴി പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അണ്ടാശയം ഉണ്ടല്ലോ അത് പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു തഫ്സീർ വായിച്ച്. എനിക്കതൊരു വിധി ചെയ്യാൻ കഴിയുന്നില്ല, തർക്കീസ് ചെയ്യാൻ കഴിയുന്നില്ല, വിഷയം അറിയാൻ കഴിയുന്നില്ല. ഏതായാലും ഇപ്പൊ ഇവിടെ പിന്നെ അതുകൊണ്ടാണ് പിന്നെ ആണും പെണ്ണും പിന്നെ അവരുടെ ഈ വാരിയെല്ലും മാറലും പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ നട്ടലും മുതുകിലയ്യലും അവക്കിടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ശരിക്ക് പിന്നെ ഇതിന്റെ ഈ ഗ്രന്ഥികളുടെ വരവ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു മനുഷ്യന് ഇനിയിപ്പോ കാലൊന്നും ഇല്ലെങ്കിലും കാലൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിലും എന്തുണ്ടാവും, ആണായാലും പെണ്ണായാലും സ്കലനുണ്ടാവും. അച്ഛൻ ഈ ഭാഗം മുറിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവില്ല, മുളക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല, കാല് ഇവിടെ വരെ മുറിച്ചിട്ടുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയോൽപാദനം നടക്കും ആണിനും പെണ്ണിനൊക്കെ. അപ്പോ പിന്നെ തലച്ചോറ് മുതൽ ഇങ്ങോട്ട് അടി വരെയുള്ള ഭാഗം ഉണ്ടല്ലോ ആണിന്റെ വൃഷണിക വരെ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അണ്ടാശയം വരെ എന്തുണ്ട് ഈ പിന്നെ ബീജോൽപാദനം അതിന്റെ ആ പ്രക്രിയക്കുള്ള പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ പ്രയോഗം വളരെ ശാസ്ത്രീയമാണ് എന്ന രീതിയിലാണ് ഇബ്നു ആഷൂർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു അല അതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട് ചോദിക്കുന്നുണ്ട് റജുലിന് മാ ഉണ്ട് എന്നുള്ളത് അറിയാം, മർഅത്തിന് അങ്ങനെ മാ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശുക്ലണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ സ്ത്രീക്ക് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് സ്ത്രീക്കും ഒരു ദ്രവം പ്രവഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടിക്ക് പെണ്ണിന്റെ കുട്ടിക്ക് മാതാവിന്റെ ചേല് അഹ്വാലിന്റെ അമ്മാവന്മാരുടെ ചേല് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അത് സംഭവം സ്ത്രീയുടെ പിന്നെ ഈ സ്രവിപ്പിക്കൽ അതുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ പഠനം പിൽക്കാലത്താണ് തെളിഞ്ഞിട്ടുള്ളത്. അല്ല കുള്ളിൻ, പിന്നെ നമുക്ക് പിന്നെ അല യാലമു മൻ ഖലഖ് വഹുവ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ചവനാണ് സൃഷ്ടിയെ കുറിച്ച് അറിയാൻ. അല യാലമു മൻ ഖലഖ് സൃഷ്ടിച്ചവൻ അറിയില്ല എന്നാണ്. വഹുവ ലത്തീഫുൽ ഖബീർ സൃഷ്ടിച്ചവൻ ആരാണ്? സൃഷ്ടാവ് മാത്രമല്ല ലത്തീഫുമാണ് ഖബീറുമാണ്. ഗൂഢമായതും സൂക്ഷ്മമായതും ഒരുപോലെ അറിയുന്ന അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ത് ഈ മാഉൻ ദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് സുൽബിന്റെയും തറായിബിന്റെയും ഇടയിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. അങ്ങനെയുള്ള മായിൽ നിന്നാണ് ആര് ഖുലിഖ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള അള്ളാഹു ഇന്നഹു അവൻ തീർച്ചയായും അവൻ അലാ റജ്ഇഹി അലാ റജ്ഇൽ ഇൻസാൻ മനുഷ്യനെ മടക്കി കൊണ്ടുവരുന്നത് എന്ന പുനഃസൃഷ്ടി നടത്തുന്നതിന് ലഖാദിർ. എന്താ ലഖാദിർ? ആ ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുറ്റവൻ, ലഖാദിർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും കഴിവുറ്റവൻ എന്ന്. ഇന്നഹു അല റജഹി, മനുഷ്യനെ മടക്കി കൊണ്ടുവരാൻ ലഖാദിറും കഴിവുറ്റവനാണ്. എന്നാ മടക്കി കൊണ്ടുവരാ? യൗമത്തുബില സറായിർ, യൗമത്തുബില സറായിർ. സറായിർ എന്ന ശരീറത്ത്, രഹസ്യം. സറായിർ എന്ന രഹസ്യങ്ങൾ. തുബില എന്ന തുബില എന്ന് പറഞ്ഞാൽ പരിശോധിക്കപ്പെടുക, പരീക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെടുക. തുബില രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന, വെളിയിൽ കൊണ്ടുവരപ്പെടുന്ന ദിവസം മനുഷ്യനെ മടക്കി കൊണ്ടുവരാൻ കഴിവുറ്റവനാകുന്നു അവൻ. ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. ഇവിടെ ഇതാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയാണ്, വസ്സമാഇ വത്താരിഖ്, ഇതുകൊണ്ട് സത്യം ചെയ്തിട്ട് പറയാണ്, ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹ ഹാഫിദ്, ഒരു മനുഷ്യനുമില്ല ആ മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ അവന്റെ മേൽ ഒരു മലക്ക് ഇല്ലാതെ. അതുകൊണ്ട് മലക്കുകൾ കർമ്മങ്ങൾ രേഖപ്പെടുത്തും, ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയതിനനുസരിച്ച് എന്ത് ചെയ്യും? മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് വിചാരണ ഉണ്ടാകും. അതാണ് വിഷയം. പക്ഷേ ഇതിനെ നിഷേധിക്കുന്നവനാണ് ബഹുദൈവ വിശ്വാസി, അവിശ്വാസി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കും, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് ചോദിക്കും. എല്ലായി മണ്ണായി നുരുമ്പി ജീർണിച്ച മനുഷ്യനെ എങ്ങനെ പുനഃസൃഷ്ടി നടത്തും? മൈ യുഹയിൽ വാമ വഹിയ റമീൻ, എല്ല് ജീർണിച്ചിരിക്കെ എല്ലിനെ എങ്ങനെ ആര് ജീവിപ്പിക്കും എന്നവർ ചോദിച്ചിരുന്നു. അപ്പോ ആ ചോദ്യമാണ് ഇവിടെ അവരെന്ന്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തെളിവ് പറയാണ്, ഫലിയംദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, ഖുലിഖ മിമ്മ ഇൻദാബിഖി യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, സുൽബിന്നും തറായിബിന്നും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മാഉന്ദാഫിഖിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ താൻ സൃഷ്ടിക്കപ്പെട്ട ഏതിൽ നിന്ന് എന്നുള്ളത് ആലോചിക്കട്ടെ. മാഉന്ദാഫിഖ് എന്നാണ് ശുക്ലാണു അല്ലേ. ആ ശുക്ലാണുവിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹ്ക്ക് ഒരു കഴിവും ഇല്ല എന്നത് ആലോചിക്കാൻ പറയുന്നു. അതാണ് അള്ളാഹ് പറയുന്നത്, ഇന്നഹു, തീർച്ചയായും അവൻ, അല റജഇഹി ലഖാദിറുൻ, മനുഷ്യനെ മടക്കി കൊണ്ടുവരാൻ, പുനഃസൃഷ്ടി നടത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിവുറ്റവനാകുന്നു എന്ന്. യൗമത്തുബില സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കി, അന്ത്യനാളില് എന്തൊക്കെ സംഭവങ്ങൾ നടക്കും? ആകാശങ്ങൾ പൊട്ടിപ്പുളരും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, ഇതൊക്കെ നടക്കൂലേ. അള്ളാഹു ഇവിടെ എന്താ പറഞ്ഞത്? രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസത്തിൽ കൊണ്ടുവരും എന്നാ പറഞ്ഞത്. കാരണം എന്താ? മലക്കുകൾ ഇവിടെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. നിന്റെ കർമ്മരേഖ മനുഷ്യ മലക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കറിയാതെ എന്തൊക്കെയാണ്? എത്രയെന്ന് അറിയോ? എന്റെ കർമ്മരേഖയിൽ എഴുതിയത് ഞാൻ ചെയ്തതാണ് എഴുതിയിട്ടുള്ളത്. അതന്നെ എനിക്കറിയോ? എനിക്കതറിയില്ല. അത് മറ്റുള്ളവർക്കറിയോ? മറ്റുള്ളവർക്കറിയില്ല. അത് അപ്പൊ ഇതൊക്കെ എന്താണ്? നിഗൂഢതകളാണ്, രഹസ്യങ്ങളാണ്. അതൊക്കെ എന്ത് ചെയ്യും? വെളിയിൽ കൊണ്ടുവരപ്പെടും, പരിശോധിക്കപ്പെടും. അങ്ങനെയുള്ള ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ മടക്കി കൊണ്ടുവരും. അത് മനുഷ്യന്മാരറിയും ചെയ്യണം, അത് മനുഷ്യരറിയും ചെയ്യണം. പരലോകത്ത് മഹാത്ഭുതങ്ങൾ പലതും നടക്കും, ഭീകരതകൾ കുറെ ഉണ്ടാകും. പക്ഷെ ഏറ്റവും വലിയ ഭീകരതയും അത്ഭുതം എന്താണ്? മനുഷ്യരുടെ ചെയ്തികളെ അത് കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ അതുകൊണ്ട് മനുഷ്യനെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ സൂറത്തിൽ ആദിയത്തിൽ പറഞ്ഞില്ലേ, എന്താ ആദിയത്തിൽ പറഞ്ഞെന്താ? إنه ليحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور حصل ما في الصدور صدرുകളിൽ ഉള്ളത് നെഞ്ചുകളിൽ ഉള്ളത് വെളിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്താലാണ്. വെളിയിൽ മനസ്സിലുള്ളത് എന്താ? മനസ്സിലുള്ളത് നിഗൂഢതകളാണ്, മറ്റാർക്കും അറിയില്ല. അത് പുറത്തു കൊണ്ടുവരും എന്നിട്ടാണ് വിചാരണ, അതിലാണ് വിചാരണ. ഇവിടെ യൗമ തുബില സറായിൽ, അതിന്റെ അർത്ഥം രഹസ്യങ്ങൾക്ക് മാത്രമേ വിചാരണ ഉള്ളൂന്നാ? രഹസ്യങ്ങൾക്ക് മാത്രമേ വിചാരണ ഉള്ളൂന്നാ? പിന്നെ രഹസ്യങ്ങൾ കൊണ്ടുവന്നിട്ട് വിചാരണ ഉണ്ടെങ്കിൽ പരസ്യത്തിന്റെ കാര്യം പറയണ്ട. പരസ്യത്തിന്റെ കാര്യം പറയണ്ട. ഇൻതുബ്ദു മാഫി അംഫുസിക്കും ഔ തുഖ്ഫു യുഹാസിബുക്കും ബിഹില്ല. ഇൻതുബ്ദു മാഫി അംഫുസിക്കും, നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും ഔ തുഖ്ഫു നിങ്ങൾ അതിനെ ഒളിപ്പിച്ചു വെച്ചാലും യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, വിചാരണ നടത്തും. അപ്പൊ പരസ്യവും രഹസ്യവും ഒക്കെ വിചാരണക്ക് വിഷയമാണ്. പരസ്യത്തിന്റെ കാര്യം പറയേണ്ടതില്ല, രഹസ്യത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൗമതുബ്ല സറായിർ ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. ഫമാലഹു ഫ അപ്പോൾ മാലഹു അവനില്ല, മിൻ ഖുവ്വത്തിൻ ഒരു ശക്തിയും യാതൊരു ശക്തിയും, വലാ നാസിർ യാതൊരു സഹായിയും, യാതൊരു സഹായിയും. ഇവിടെ ഫമാലഹു മിൻ എന്നുള്ളത് സായിദത്താണ്, ഒരു സഹായവും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് കൊണ്ടുവരാനാണത്. ഫമാലഹു അപ്പോൾ മനുഷ്യനില്ല, മിൻ ഖുവ്വത്തിൻ ഒരു കഴിവും, വലാ നാസിർ ഒരു സഹായിയും. അവിടെ ഒരു കഴിവുമില്ല. അള്ളാഹു സുബ്ഹാന തആല വായക്ക് സീല് വെക്കും, ആ സീല് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും പറയാൻ കഴിയോ? കഴിയൂല. മനുഷ്യന്റെ കൈയിനോട് അള്ളാഹു സുബ്ഹാന തആല സംസാരിക്കാൻ പറയും, അപ്പൊ സംസാരിക്കല്ലേന്നാണ് പോക്കറ്റിൽ കിടാൻ പറ്റുമോ? കഴിയൂല. കൈ സംസാരിക്കുക തന്നെ ചെയ്യും. വായക്ക് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീൽ ചെയ്ത വായ മുണ്ടൂല. കാല് സാക്ഷി പറയും, മനസ്സിലെ? സാക്ഷി പറയല്ലേ നട്ട് വരുതാൻ പറ്റുമോ? ഇല്ല, സാക്ഷി പറയും, തൊലികൾ സംസാരിക്കും. മനുഷ്യന് ഫമാലഹുമിൻ ഖുവ്വത്തിൻ ഒരു കഴിവുമില്ല, ഒരു കഴിവും ഉണ്ടാവില്ല. അപ്പോൾ വലാ നാസിർ ഒരു സഹായിയും ഉണ്ടാവുകയില്ല. ആളുകൾ മനുഷ്യന്മാർ വിചാരിക്കും, അള്ളാഹു സുബ്ഹാന തആല നോക്കി നിങ്ങൾ ഇത് പറഞ്ഞ് ഫമാലഹു മിൻ ഖുവ്വത്തിൻ വനാസിരി എന്ന് പറഞ്ഞാൽ മതി. വനാസിരി എന്താ അത്ഫല്ലേ, വാവ് അത്ഫാണ്. നാസിരി എന്ന് പറഞ്ഞാൽ എന്താ, സഹായിയും ഇല്ല എന്നാണ്. മാലഹു മിൻ ഖുവ്വത്തിൻ വനാസിരി പറഞ്ഞാൽ മതി. പക്ഷെ ലാ വീണ്ടും കൊണ്ടുവന്ന് അതെന്തിനാ, ആ തോക്കിയതിനു വേണ്ടിയാണ്. ഒരു സഹായി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ്. എന്നോലൊക്കെ സഹായിക്കാൻ അവിടെ എത്തും, നിറച്ചക്കാരുണ്ടാകും, ഷുഫാക്കൾ ഉണ്ടാകും, പിന്നെ മുരീദിന് ഷെയ്ഖ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾ വിശ്വസിക്കണം. ചൂട് പെരുത്താത്ത റെയിൽ ഞാൻ നിൽക്കുമ്പോൾ ചൊക്കർ മുഹയുദ്ദീൻ കാവേലിലേക്കല്ലാന്ന് പറഞ്ഞ അങ്ങനെയാണ് ആളുകൾ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത്. അവിടെ പലരും താങ്ങാനും സഹായിക്കാനും ഉണ്ടാകും എന്നുള്ളത്. അഷ്ഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വാഹിൻ ലന ഇൻ ദഅയ സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹിനോട് ഇവിടെ വെച്ചിട്ട് ഷഫാഅത്തിന് വേണ്ടി തേടുന്ന എന്തിനാ? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, വലാ നാസിർ ഒരു സഹായി ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എല്ലാവരും നഫ്സി നഫ്സി അംതോടാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹു യൗമൈദിൻ ഷാനു യുഗ്നി. അവിടെ പിന്നെ അടുത്ത ബന്ധുക്കൾ വരെ ഉണ്ടാവില്ല, എല്ലാവരും ഓടുക. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പൊ ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് അറിയിക്കുകയാണ്. എന്ത്? ഈ പറയുന്നതൊക്കെ മുശ്രിക്കീങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയണത്? അവർ പറയണത് ഇത് മുഹമ്മദിന്റെ സംസാരമാണ്, ഇത് ജ്യോത്സ്യന്മാരുടെ പിറുപിറുക്കലാണ്, കവികളുടെ കവിതയാണ്, ഇത് കളി തമാശയാണ്. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ കേൾക്കേണ്ട, വൽഗൗ ഫീഹി മുഹമ്മദ്, ഇത് ഓത്മങ്ങൾ ഒച്ചിമുള്ളി ഉണ്ടായിക്കോളി എന്ന് പറയുന്നു. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ കേൾക്കണ്ട, വൽഗൗ ഫീഹി എന്നാണെന്താ, മുഹമ്മദ് ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ബഹളുണ്ടാക്കിയിട്ട് രംഗം കലക്കിക്കളി എന്നാ അവർ പറയുന്നത്. കാരണം എന്താ, അവർ ഇത് തമാശയായിട്ടാണ് കാണുന്നത്, തമാശയായിട്ടാണ് കാണുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും സത്യം ചെയ്തിട്ട് ഇത് തമാശ അല്ല, ഇത് കാര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. എന്താ അള്ളാഹു പറയുന്നത്? വസ്സമ ഇദാതിർറജ, വസ്സമ ആകാശമാണ് സത്യം. ആകാശത്തിന്റെ പ്രത്യേകത ദാതിർറജ, റജ ഉള്ള ആകാശമാണ്. ദാതുർറജ, ദാത് എന്നാണ് ഉള്ളത്, റജ എന്നാണ് എന്താ, എന്താണ് റജ അറിയാം? ആ റജ എന്നാണ് ശരിക്കും മടക്കം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴയാണ്, ഒന്ന്. മത്തർ ചിലര് പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. എന്തിനെങ്ങനെ പറഞ്ഞ് മഴയുടെ പ്രത്യേകത, മഴക്ക് റജ എന്ന് പറയാൻ കാരണം, മഴ പെയ്യും പിന്നെയും പെയ്യും അല്ലെ, ആവർത്തിച്ച് പെയ്യും, ആവർത്തിച്ച് പെയ്യും അവിടുന്ന് ആകാശത്തിൽ നിന്ന്. അപ്പൊ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട്. അതേപോലെ തന്നെ മഴ പെയ്യും, എന്നിട്ട് പിന്നെ അത് നീരാവിയായിട്ട് വീണ്ടും പോകും, മുഖിലായിട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെടും, പിന്നെയും അത് ഖനം തൂങ്ങിയിട്ട് മഴയായിട്ട് പെയ്യും. കണ്ടോ, ഈ ഒരു പ്രക്രിയ ആകാശ ലോകത്ത് തുടരുന്നതിനാൽ അതുകൊണ്ടാണ് മഴയ്ക്ക് എന്ത് ചെയ്ത് റജ എന്ന് പേര് കിട്ടും. അപ്പൊ റജുള്ള ആകാശമാണ് സത്യം എന്ന് പറഞ്ഞാൽ മഴയുള്ള ആകാശമാണ് സത്യം. മലക്കുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, മലക്കുകൾ കർമ്മങ്ങളായിട്ട് കയറും എവിടേക്ക്, ആകാശത്തിലേക്ക്. അതെല്ലാ ദിവസവും കയറും അല്ലേ, എല്ലാ ദിവസവും മലക്കുകൾ കയറിക്കൊണ്ടിരിക്കും. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ആകാശത്തിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അല്ല കുല്ലിൻ വസ്സമായി ഇദാതി റജ, റജുള്ള ആകാശമാണ് സത്യം. മലക്കായാലും മഴയായാലും ആകാശത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യും. ഇവിടെ മഴക്കാണ് കൂടുതൽ പിന്നെ അർത്ഥത്തിന് പണ്ഡിതന്മാർ പ്രബലത കൽപ്പിച്ചിട്ടുള്ളത്. കാരണം പിന്നെ ഭൂമിയെ കുറിച്ച് പറയുന്നതിന് അതിനോട് യോജിക്കാൻ വേണ്ടിട്ട് എന്താ പറഞ്ഞ വൽ അർദ്, ഭൂമിയാണ് സത്യം. റാത്തി സദ, സദുള്ള ഭൂമി, സദ സദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷക്ക് പിളരുക എന്നുള്ളതാണ്. സസ്യലതാദികൾ മുളക്കുമ്പോ എന്ത് ചെയ്യും, മണ്ണ് പിളരും, മണ്ണിനെ പിളർത്തിയാണ് സസ്യലതാദികൾ മുളക്കുന്നത്. അതേപോലെ തന്നെ വൽ അർദ് റാത്തി സദ, സദ എന്ന് പറയും മനുഷ്യന്മാര് കബറുകളിൽ നിന്ന് ഉയർത്തി നിൽക്കുന്നത് എങ്ങനെ, കബർ പുലർന്നിട്ടാണ്, കബർ പുലർന്നിട്ടാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത്, അവരുടെ കബറുകളിൽ നിന്ന് പുറത്തു വരുന്നത്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ് കഅന്നഹും ഇലാ നുസുബി യൂഫിലൂന, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ് കബറുകളിൽ നിന്ന് അവർ പുറപ്പെടുന്ന ദിവസം, കബറുകളിൽ നിന്ന് ആളുകൾ കബർ പുലർന്ന് പുറത്തു വരിക ചെയ്യാം. അപ്പൊ ആ ഒരു പ്രത്യേകത ഭൂമിക്കുണ്ട്. ഏതായാലും സസ്യലതാദികൾ ഉണ്ടല്ലോ, സസ്യലതാദികൾ വിത്ത്, വിത്ത് അത് മണ്ണിനടിയിലാണ്. ഭൂമി എത്ര ഉറച്ചതാണെങ്കിലും ആ ഭൂമിയെ പുലർത്തിയിട്ടാണ് ആര് കിളിർക്കണത്, വിത്ത് മുളയായിട്ട് കിളിർക്കണത്. അപ്പോ ആ ഒരു പ്രത്യേകത ഭൂമിക്കുന്നത്. അതുകൊണ്ട് വൽ അർദി ദാതി സദ, സദുള്ള ഭൂമിയാണ് സത്യം. സദുണ്ടെങ്കിൽ പിളരുക, അത് വിത്തുകൊണ്ട് പിളർന്നാലും ശരി, മരിച്ച മനുഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ് പിളർന്നാലും ശരി, അങ്ങനെയുള്ള ഭൂമിയാണ് സത്യം. റജുള്ള ആകാശമാണ് സത്യം, ജനമഴ മഴയുള്ള ആകാശമാണ് സത്യം. എന്താ അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുന്നത്, ആകാശത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നത് ഇന്നഹു ലഖൗലും ഫസൽ വമാ ഹുവ ബിൽഹസൽ. എന്താ ഇന്നഹു, തീർച്ചയായും അത് ഏത്, ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. ലഖൗലുൻ ഫസ്ലുൻ, ലഖൗലുൻ ഫസ്ലുൻ, എന്താ ഖൗലുൻ ഫസൽ എന്ന് പറഞ്ഞാല് തീർപ്പാകുന്ന വചനം, തീർപ്പാകുന്ന വചനം, ഖണ്ഡിതമായ വചനം എന്ന് പറയാം. ഇത് ഖണ്ഡിതമായ, അതായത് ഹഖും ബാത്തിലും അല്ലേ, ഹഖും ഉണ്ട് ബാത്തിലും ഉണ്ട് അല്ലേ, ഇത് രണ്ടും വേർതിരിക്കുന്ന, അതാണ് ഹഖും ബാത്തിലും വേർതിരിക്കുന്ന, സത്യവും അസത്യവും വേർതിരിക്കുന്ന വചനമാകുന്നു ഇത്. ഇന്നഹു, തീർച്ചയായും ഇത് ലഖൗലുൻ ഫസ്ലുൻ, സത്യവും അസത്യവും വേർതിരിക്കുന്ന വചനമാകുന്നു. വമാ ഹുവ, വമാ ഹുവ ഇത് അല്ല, എന്തല്ല, ബിൽ ഹസിൽ, ഹസിൽ എന്ന് പറഞ്ഞാൽ, ഹസിൽ എന്ന് പറഞ്ഞാൽ ലഅബ്, കളി, തമാശ, വിനോദം, ഇത് വിനോദമല്ല, കളിയല്ല. വമാ ഹുവ ഇത് അല്ല ബിൽ ഹസിൽ, ഹസിൽ എന്ന് പറഞ്ഞാൽ കളി, വിനോദം, തമാശ, തമാശ അല്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്നത്. വാവു വാവുൽ അത്ഫാണ്, ഇന്നഹു ലഖൗലും ഫസ്ലും വമാ ഹുവ ബിൽ ഹസൽ. വിശുദ്ധ ഖുർആൻ അത് ഖണ്ഡിതമായ, ഹഖും ബാത്തിലും വേർതിരിക്കുന്ന വചനമാകുന്നു, അതൊരിക്കലും തമാശയല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും സത്യം ചെയ്ത് ഉറപ്പിക്കുകയാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഓതി ഈ യാഥാർത്ഥ്യങ്ങൾ ആരുടെ മുമ്പിലാണ് ഓതുന്നത്, അവര് പറയാണ് ഇതെന്താണ് മുഹമ്മദിന്റെ വിനോദാണ്, തമാശയാണ്, തമാശ വർത്തമാനാണ്, ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കാൻ പോണ്ട. വൽ ഖൗഫി, മുഹമ്മദ് ഖുർആൻ ഓതുമ്പോ നിങ്ങൾ ബഹളുണ്ടാക്കിക്കോളി, ഒച്ച ഉണ്ടാക്കിക്കോളി, എന്നിട്ട് അതിനെ ചില്ലിയായിട്ട് തള്ളത്, എന്താ പറയാ, ചില്ലിയാക്കി കളയെന്ന് അറിയില്ലേ, അതാണ് അവരുടെ നയം. ബഹുദൈവ വിശ്വാസി അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ ഗൗരവത്തിൽ പറയാണ് വസ്സമ ഇദാതിർ റജ് വൽ അർദി ദാതിസ് സദർ ഇന്നഹു ലഖൗലുൻ ഫസ്ലു വമാ ഹുവ ബിൽ ഹസൽ. എന്നിട്ട് ബഹുദൈ വിശ്വാസികളുടെ ഒരു പ്രവണത അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഈ സൂറത്തിന്റെ അവസാനത്തിൽ കൈകാര്യം ചെയ്യണം. ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ ഫമഹ്ലിൽ കാഫിരീൻ അംഹിൽഹും റുവൈദ. ഇന്നഹും ഇന്നാണ് തീർച്ചയായും അവർ, അവർ എന്ന് പറഞ്ഞാല് ഇതിനെ കളിയായി പറയുന്ന ബൗദ്ധിക വിശ്വാസികൾ അവർ. യക്കീദൂൻ അക്കൈദ, യക്കീദൂൻ അവർ, കാത യക്കീദൂൻ തന്ത്രം പ്രയോഗിക്കുക, യക്കീദു അവർ തന്ത്രം പ്രയോഗിക്കുന്നു. യക്കീദൂന കൈദൻ, കൈദൻ എന്ന് പറഞ്ഞാൽ മഫൂൽ മുത്തലക്കാണ്, മഫൂൽ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ വലിയ തന്ത്രം, നല്ല ഉഗ്രൻ തന്ത്രം. ഇന്നഹും യക്കീദൂന കൈദ, നല്ല അത്യുഗ്രൻ തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വ അഖീദു കൈദ, വ അഖീദു, അഖീദു എന്നാണ് അള്ളാഹു പറയുന്നത്, ഞാൻ തന്ത്രം പ്രയോഗിക്കും, കൈദ് പ്രയോഗിക്കും. വ അഖീദു, ഞാൻ കൈദ് പ്രയോഗിക്കും. കൈദൻ അത് മഫൂൽ മുത്തലക്കാണ്, എന്നാണ് എന്താ അത് വലിയ തന്ത്രം, വലിയ തന്ത്രം, ഉഗ്രൻ തന്ത്രം എന്നർത്ഥത്തിൽ. അവിടെ കുറച്ച് വിഷയം മനസ്സിലാക്കാനുണ്ട് വിശ്വാസമായിട്ട്. ഫമഹിലിൽ കാഫിരീൻ അംഹിൽ ഹും റുവൈദ, ആയത്തിന്റെ അർത്ഥം പൂർത്തിയാക്കാം. ഫമഹിൽ, ഫ അതിനാൽ, മഹിൽ, മഹിൽ എന്നാണെന്താ, മഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടം നൽകുക, കാലതാമസം നൽകുക, മഹിൽ. ഫമഹിൽ, അതിനാൽ നിസ്രാസലമാ തങ്ങളോട് പറയാണ്, ഫമഹിൽ, നിങ്ങൾ കാലതാമസം നൽകുക. ആർക്ക്? അൽ കാഫിരീൻ, അവിശ്വാസികൾക്ക്. ഫമഹിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് നിങ്ങൾ ഇടം നൽകുക, കാലതാമസം നൽകുക. അംഹിൽഹും റുവൈദ, എന്താ അംഹിൽഹും, ഇതേ അർത്ഥം തന്നെ, മഹിൽ എന്നതിന്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇതുള്ളത്. അംഹിലും, അംഹിലും, മഹല, അംഹല, രണ്ടിനും എന്താ അർത്ഥം? കാലതാമസം നൽകുക എന്നാണ്. മഹല, അംഹല, കാലതാമസം നൽകി എന്നാണ്. അതിന്റെ കൽപ്പനക്രിയാണ് എന്ത്? മഹിൽ അംഹിൽ, മഹിൽ അംഹിൽ. അപ്പൊ മഹിലി കാഫിരീൻ, അവിശ്വാസികൾക്ക് നിങ്ങൾ കാലതാമസം നൽകുക. അംഹിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതെങ്ങനെയാണ്? അവിശ്വാസികൾക്ക് നിങ്ങൾ കാലതാമസം നൽകുക. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് പറഞ്ഞ എന്തിനാ? ആവർത്തിച്ച് പറഞ്ഞത് അവർക്കൊരു മുന്നറിയിപ്പാകാനും അതിന്റെ ഗൗരവത്തിൽ അവർ ഉൾക്കൊള്ളാനും. അംഹിൽഹും റുവൈദ, റുവൈദ്, റുവൈദ് എന്ന കലയിൽ റുവദ് അല്ലെങ്കിൽ റൂദിൻ എന്നതിന്റെ തസ്ഖീറാണ് റുവൈദ്. വളരെ കുറച്ച് നഷ്ടം, കുറച്ച് റുവൈദ്, വളരെ കുറച്ച് റുവൈദൻ എന്ന് പറഞ്ഞാല് കലീലൻ, തീർത്തും വളരെ കുറച്ച് എന്ന അർത്ഥത്തിൽ, കുറഞ്ഞൊരട, അതാണ് കുറഞ്ഞൊരു ഇട നൽകാനാണ്. അത് ഈ നമ്മൾ സൂറത്ത് അഹ്കാഫിന്റെ അവസാനത്തെ ആയത്തിൽ, നമ്മൾ ഐ സി സിയിലെ രാവിലത്തെ ക്ലാസ്സിൽ സൂറത്ത് അഹ്കാഫിന്റെ അവസാനത്തിൽ എന്താ, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിന റുസുൽ വലാ തസ്തഅജിൽ അലൈഹിം, വലാ തസ്തഅജിൽ അലൈഹിം, എന്താ അർത്ഥം? ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിന റുസുൽ, മുർസലീങ്ങളിൽ ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക. വലാ തസ്തഅജിൽ ലഹും, എന്താ വലാ തസ്തഅജിൽ ലഹും, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ധൃതി കാണിക്കണ്ട, ധൃതി കാണിക്കണ്ട. അവർക്ക് വേണ്ടി എന്നാണ്? ആർക്ക് വേണ്ടി? മുശ്രിക്കുകൾക്ക് വേണ്ടി, മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ധൃതി കാണിക്കണ്ട. എന്താ ധൃതി കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ, എന്തിനു ധൃതി കാണിക്കണ്ട? അവർക്ക് ശിക്ഷ ഇറങ്ങാൻ വേണ്ടിയിട്ട്. മുശ്രിക്ക് നിങ്ങൾ ശിക്ഷ ചോദിക്കുകയാണ്, മുഹമ്മദെ നീ അങ്ങനെ ഒരു ശിക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇങ്ങോട്ട് വേഗം കൊണ്ടുപോകാന്നാണ് അവർ പറയുന്നത്. അള്ളാഹു ആക്കട്ടെ, നൗസുബില്ല, വേഗം കൊണ്ടുപോകാന്ന പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലാ തസ്തഅജിലഹും, അവര് തിരക്ക് കൂട്ടുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആ ശിക്ഷ അവരിൽ വരാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടണ്ട എന്നാരോട് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് പറയുന്നത്. അതാണ് ഇവിടെയും, ഫമഹീലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് നിങ്ങൾ ഇട കൊടുക്കുക, കാലതാമസം കൊടുക്കുക, ശിക്ഷ അവരിൽ ഭവിക്കാൻ തിരക്ക് കൂട്ടണ്ടെന്നർത്ഥം. അംഹിൽഹും, നിങ്ങൾ അവർക്ക് ഇട നൽകുക, കാലതാമസം നൽകുക, കുറേ അല്ല, പിന്നെയോ റുവൈദ, കുറച്ച്, ബദർ യുദ്ധം വരെ, ബദർ യുദ്ധം വരെ, ഈ നിഷേധികളും അഹങ്കാരികളൊക്കെ എവിടെ വീണു? ബദറിൽ വീണു. അതുകൊണ്ടാണ് റുവൈദൻ എന്ന് പറഞ്ഞത്. റുവൈദൻ കാരണം ഇത് മക്കയിൽ അവതീർണമായ സൂറത്താണ്. ബദർ ഹിജറയുടെ രണ്ടിലാണ്, ബദർ ഹിജറയുടെ രണ്ടിലാണ്. ഈ പരിഹാസികളൊക്കെ ബദറിൽ വീണിട്ടുണ്ട്. അപ്പൊ അതാണ് ഫമഹീലിൽ കാഫിരീൻ അംഹിൽഹും റുവൈദ, കുറച്ച് ഒരു കാലതാമസം അവർക്ക് നൽകുക എന്നുള്ളത്. സൂറത്ത് ആറാഫിൽ അല്ല അഹ്കാഫിലും അതാണ് ഫസ്ബിർ എന്നാണ്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വല തസ്തഅജിൽ ലഹും. ഇവിടെ ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ, അവര് കൈദ് പ്രയോഗിക്കുന്നതാണ്, ഉഗ്രൻ കൈദ് അവരുടെ ദൃഷ്ടിയിൽ. അല്ലാഹ് പറയാണ് ഞാനും കൈദ് പ്രയോഗിക്കും. അതും എങ്ങനത്തെ കൈദാണ്? വലിയ കൈദാണ്, വലിയ കൈദാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അർത്ഥം ഈ കൈദ് എന്താ? കൈദ് നമ്മൾ എന്താ അർത്ഥം പറയാ? കൈദ് തന്ത്രം അല്ലെ, മക്ര്, കൈദ്, ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേപോലെ മഹാൽ അല്ലെ, മുമാഹല എന്ന് പറയും. മഹാൽ മുമാഹല, കൈദും മക്റും മുഹാലൊക്കെ ഒരേ അർത്ഥത്തിനാണ്, തന്ത്രം എന്ന അർത്ഥത്തിൽ. വിശുദ്ധ ഖുർആനിൽ ഇപ്പൊ ഇവിടെ വാക്കീദ് കൈദ കദാലിക കിദ്നാലി യൂസുഫ് എന്ന് പറഞ്ഞു സൂറത്ത് യൂസുഫിൽ. കദാലിക ഇപ്രകാരം കിദ്ന നാം തന്ത്രം പ്രയോഗിച്ചു ലി യൂസുഫ്, ആർക്ക് വേണ്ടി? യൂസുഫിന് വേണ്ടി. അവിടെ നാം തന്ത്രം പ്രയോഗിച്ചു, ആര് തന്ത്രം പ്രയോഗിച്ചു? അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. അവിടെ കൈദ പറഞ്ഞത് അല്ലെ. ചിലയിടത്ത് വമക്കറു മക്രൻ, വമക്കർ നാ മക്ര, സാലിഹ് നബിയുടെ വിഷയത്തിൽ അവര് തന്ത്രം പ്രയോഗിച്ചു, നമ്മളും തന്ത്രം പ്രയോഗിച്ചു. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എതിരാളികൾ തന്ത്രം പ്രയോഗിച്ചു. അപ്പൊ അള്ളാഹു പറയാണ് നമ്മളും തന്ത്രം പ്രയോഗിച്ചു. ഈസാ നബിയുടെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞത്? പിന്നെ വമക്കറു വമക്കറ അല്ലാഹു, അല്ലാഹു ഖൈറുൽ മാക്കിരീൻ. വമക്കറു, ഈസാ നബിക്കെതിരിൽ അവര് തന്ത്രം പ്രയോഗിച്ചു. വമക്കറ അല്ലാഹ്, അല്ലാഹു തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞു വയം കുറൂന വയം കുറുല്ലാ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. വയം കുറൂൻ കുറൈശികൾ, അവര് തന്ത്രം പ്രയോഗിക്കുന്നു. വയം കുറുല്ലാ, അല്ലാഹു തന്ത്രം പ്രയോഗിക്കും. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അപ്പൊ ഇവിടെ കൈദ് മക്ര ഇതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വല്ലാഹു ഷദീദുൽ മിഹാൽ, വല്ലാഹു ഷദീദുൽ മിഹാൽ, അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്നുള്ളതാണ്. അപ്പോ ഈ പ്രവൃത്തികൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, കൈദ് മക്കറ് മുഹാൽ. ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ ദുനിയാവിൽ ഒരാൾ തന്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ അവനെ കുറിച്ച് പറയും, അവനൊരു മക്കാറാണ് അറിയും അല്ലേ. എന്താ മക്കാറെന്ന? മക്കാർ നമ്മ തന്ത്രശാലി എന്നാണ്. തന്ത്രമായിരിക്കും ചിലര് ഭയങ്കര കുതന്ത്രന്മാരായിരിക്കും, അവര് പേരന്നെ അതേക്കാറ് മക്കാറ്. കുർക്കൻ എന്താ? കുർക്കൻ അങ്ങനെയല്ലേ? കുർക്കനല്ലേ മൃഗങ്ങളുടെ കൂട്ടത്തില് തന്ത്രം. ആവാസാബുൻ സൈദുഹു വൈദസീദലായി ഹർദല, അറബികൾ പറയുന്നത് ചെയ്യും. കബിനി ആവ, ഓന് കുർക്കനെ പോലെയാണ്. സാബുൻ സൈദുഹു, വേട്ടയാടാൻ പ്രയാസ, വേട്ടയാടി പിടിക്കാൻ കുർക്കനെ പ്രയാസമാണ്. വൈദസീദലായി സാവി ഹർദല, വേട്ടയാടി പിടിച്ചാല കടുക് മണിക്ക് വിലയില്ല. എത്രയും പറ്റൂ കുർക്കനെ? ഒന്നിനും പറ്റൂല. ഏതായാലും അതാണ് അതേപോലെയാണ് മനുഷ്യന്മാര് മക്ര പ്രയോഗിക്കും. ഈ മക്ര സാധാരണ അതൊരു നല്ല ഗുണമായിട്ടല്ല പറയാ അല്ലേ. ഒരാൾ തന്ത്രശാലിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തന്ത്രം? എന്തിനാ ഒരാളെ പിന്നെ കാലു വാരുക എന്നറിയാം അല്ലെ? മൂത്തോക്കി ചൊറിച്ച് കാലു വാരണീനാണ്, അതാണ് തന്ത്രം. അതായത് പ്രത്യക്ഷമായതിന് വിപരീതമായിട്ട് ഉള്ളിലൂടെ കളിക്കണീനാണ് തന്ത്രം. അതൊരിക്കലും എന്തല്ല, ഒരു സ്തുത്യർഹമായ ഗുണമല്ല ഒരിക്കലും തന്ത്രം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഗുണം അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റുമോ? ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇത്തലാഖായിട്ട് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ എവിടൊക്കെ അള്ളാഹുവിലേക്ക് ഈ കൈദ് മക്കർ എന്ന് ചേർത്തിട്ടുണ്ടോ അതൊക്കെ കുതന്ത്രം പ്രയോഗിക്കുന്നവർക്ക് പകരം അള്ളാഹുവിന്റെ ശിക്ഷയാണ്. കുതന്ത്രം പ്രയോഗിക്കുന്നവർക്ക് പകരം അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അത് അള്ളാഹുവിന്റെ യുക്തിയുടെ തേട്ടവാണ്. ഒരാൾക്കെതിരിലും അള്ളാഹു സുബ്ഹാനഹു തആല കുതന്ത്രം ഈ കൈദ് മക്കർ പ്രയോഗിച്ചത് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തുടക്കം കുറിച്ചുകൊണ്ട് പിന്നെയോ ആര് മക്കറ് പ്രയോഗിച്ചോ അവർക്ക് എതിരിൽ അമ്മാന്റെ മക്കറുണ്ടായിട്ടുണ്ട്, ആര് കൈത് പ്രയോഗിച്ചോ അവർക്ക് എതിരിൽ അമ്മാന്റെ കൈത് ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഇത് പ്രയോഗിക്കപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പടപ്പുകൾ കുതന്ത്രം പ്രയോഗിച്ച് അവരാളുകളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പാതികളെ ശിക്ഷിക്കാൻ അള്ളാഹുവിന്റെ പ്രയോഗമാണ് എന്ത്? അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട കൈതും മക്റും ഈ മുഹാലൊക്കെ, അങ്ങനെ അത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് അവൻ അള്ളാഹു പിന്നെ ഈ മക്കാർ ഇങ്ങനെ പേരില്ല. പിന്നെ അള്ളാഹുവിലേക്ക് കേവലം ഇവ ചേർക്കപ്പെട്ടേ ഉള്ളൂ. അത് എവിടെ ചേർക്കപ്പെട്ടുണ്ട്? അതൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷയാണ്, ശിക്ഷാർഹർക്കുള്ള അള്ളാഹുവിന്റെ ശിക്ഷ മാത്രം. അതുകൊണ്ട് നോക്കി, നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ചിലര് തന്ത്രം പ്രയോഗിച്ചു. എന്താ തന്ത്രം? ആ ജൂദാസ് ഒറ്റ കൊടുത്തു, അവരെന്ത് ചെയ്തു? കുരിശുണ്ടാക്കി. അപ്പൊ അവർക്കെതിരിൽ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. എങ്ങനെ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചത്? ഒറ്റ കൊടുത്തവന് ഈസാന്റെ രൂപം കൊടുത്തു, എന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്തു? ആ ഈ രൂപം കൊടുത്തവനെ ക്രൂശിപ്പിച്ചു. ഉണ്ടോ? അള്ളാഹുന്റെ ശിക്ഷ ഉണ്ടോ? അങ്ങനെയാണ്. ആരാണ് ശിക്ഷ അർഹർ? അവരെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു. ഇങ്ങനെ ഇതേപോലെ പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടിയിട്ട് കൈദ് പ്രയോഗിച്ചു എന്നാണ്. കദാലിക കിദ്നാ ലിയൂസുഫ്, യൂസുഫിന് വേണ്ടിയിട്ട് നാം കൈദ് പ്രയോഗിച്ചു എന്ന് പറയുന്നു അല്ലേ? എങ്ങനെ യൂസുഫിന് വേണ്ടിയിട്ട് കൈദ് പ്രയോഗിച്ചു? ആരോടാ കൈദ് പ്രയോഗിച്ചത്? ആരോട് അള്ളാഹു സുബ്ഹാനഹു തആല കൈദ് പ്രയോഗിച്ചത്? തന്ത്രം പ്രയോഗിച്ചത് യൂസുഫിന്റെ സഹോദരങ്ങളോടാണ്. കാരണം ആ സഹോദരങ്ങൾ യൂസുഫ് നബിക്കെതിരെ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? കൈദ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് നബി പറയുന്നുണ്ടല്ലോ, യാ ബുനയ്യ ലാ തഖ്സു ഇയാക അലാ ഇഖ്വതിക ഫൈനഹും യകീദു ലക കൈദ. മകനെ, നിന്റെ ഈ സ്വപ്നം നിന്റെ ബ്രദേഴ്സിനോട് പറയല്ലേ, കാരണം അവര് നിനക്കെതിരെ തന്ത്രം പ്രയോഗിക്കും. അങ്ങനെ അവർ തന്ത്രം പ്രയോഗിച്ചു. യൂസുഫ് നബിനെ അവർ കണ്ടില്ല എറിഞ്ഞിട്ട് അവരാ തന്ത്രം പ്രയോഗിച്ചു. എന്നിട്ട് വസ്ത്രം അതിന്മേ രക്തം പെരട്ടി, വ്യാജ രക്തം പെരട്ടിയിട്ട് വാപ്പാ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് യൂസുഫിനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അവർ തന്ത്രം പ്രയോഗിച്ചു. അപ്പൊ ആ തന്ത്രം പ്രയോഗിച്ച അവർക്ക് എതിരിൽ ഒരു നടപടി എന്ന നിലക്കാണ് അള്ളാഹുവിൽ നിന്ന് എന്ത് വന്നത്? തന്ത്രം വന്നത്. അതിനെ കുറിച്ചാണ് കദാലിക കിദ്നാ ലിയൂസുഫ് എന്ന് പറഞ്ഞത്. ഇതേപോലെയാണ് വിശുദ്ധ ഖുർആനിൽ എവിടൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് ഇത് വന്നിട്ടുണ്ട്, അതൊക്കെ എന്താണ്? ശിക്ഷാർഹർക്കുള്ള ഒരു പ്രതിക്രിയ അള്ളാഹുവിൽ നിന്ന് എന്ന നിലക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരിക്കലും തന്ത്രം കയറ്റുന്നവനാണ് അല്ലെങ്കിൽ അള്ളാഹു തന്ത്രശാലിയാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് തന്ത്രം പ്രയോഗിക്കുന്നവരെ ഒതുക്കുക, അവരെ തത്തുല്യമായിട്ട് അവരെ തത്തുല്യമായതുകൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹു അതിലൂടെ ചെയ്തിട്ടുള്ളത്. ഇന്നഹും യകീദൂന കൈദ വഅകീദു കൈദ ഫമഹീലിൽ കാഫിരീൻ അംഹിൽഹും റുവൈദ. കുറച്ച് കാലതാമസം കൊടുക്കാൻ പറയാണ്. ആ കുറച്ച് കാലതാമസം അത് ബദറിന്റെ പൊടി അടങ്ങിയതോടുകൂടി എന്തായി? അത് ആയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആരൊക്കെ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, ആ തന്ത്രം പ്രയോഗിച്ചവരൊക്കെ ബദറോട് കൂടിയിട്ട് വീണിട്ടുണ്ട്. ചിലര് മാത്രമേ പിന്നെ ഉഹുദക്ക് അങ്ങോട്ടൊക്കെ നീണ്ടുനിന്നിട്ടുള്ളൂ. ഖലാസ്. ഇനി എന്തെങ്കിലും ഇതിൽ ഇഷ്കാലം ഉണ്ടോ? എന്തെങ്കിലും വിഷയം ഉണ്ടോ? പിന്നെ ഗൈബ് എന്ന് പറയുന്ന സംഗതി, ഗൈബ് എന്ന് പറയുന്നത് അത് ഒരിക്കലും പടപ്പുകൾ അറിയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കൊക്കെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അത് അറിയാന്നുള്ളതുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ ചിലരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയിച്ചു കൊടുത്തെന്ന് വരും, ചിലരെ കൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയിച്ചു എന്ന് വരും, മലക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മലക്കുകൾ അറിയിച്ചു എന്ന് വരും, മനസ്സിലല്ലേ? അതേസമയം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അദൃശ്യമായത് ആരെ അറിയുള്ളൂ? രഹസ്യമായത് അള്ളാഹുവേ അറിയുള്ളൂ. മനസ്സിലുള്ളത് ആരെ അറിയുള്ളൂ? അള്ളാഹുവേ അറിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരറിയും. അതാണ് പിന്നെ ചില ഗൈബിനെ കുറിച്ചിട്ട് നിസ്ബിയായ ഗൈബ്, ചിലത് മുത്തലഖായ ഗൈബ്, അതാർക്കും അറിയില്ല മുത്തലഖായ ഗൈബ്. അതേസമയം നിസ്ബിയായെന്ന് പറഞ്ഞെങ്കിൽ അത് അനുപേക്ഷിക്കാണ്. ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് അത് അറിയാന്നുള്ളത് ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.